2019 ഫെബ്രുവരി 2 ശനിയാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. ഇടക്കാല ബഡ്ജറ്റ് തുണയ്ക്കുമോ? അധികാരത്തിൽ നിന്നിറങ്ങാൻ 3.5 മാസം മാത്രം ശേഷിക്കുന്ന ഒരു സർക്കാരിന്റെ ഇടക്കാല ബഡ്ജറ്റ് എങ്ങനെയുള്ളതായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പരമാവധി ജനങ്ങളെ ആകർഷിക്കാനുള്ള എല്ലാ വേലത്തരങ്ങളും അടങ്ങുന്നതായിരിക്കും അത്. ദുർഭരണത്തെക്കുറിച്ച് സംശയം കൂടിയുള്ള നിലയ്ക്ക് സൌജന്യങ്ങളും വാഗ്ദാനങ്ങളും വാരിക്കോരി നിറച്ചുകൊണ്ടാണ് മോദി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റ് എത്തുന്നത്. ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ചികിത്സയ്ക്കായി അമേരിക്കയിലായതിനാൽ റെയിൽവേ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലിനാണ് ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ച് കൈയടി നേടാൻ ഭാഗ്യം ലഭിച്ചത്. എല്ലാ അർത്ഥത്തിലും ബഡ്ജറ്റ് ഏറെ ജനപ്രിയമാക്കാൻ ധനമന്ത്രി കിണഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവർക്കും മധ്യവർഗത്തിനും ഗുണകരമായ ഒട്ടേറെ നല്ല നിർദ്ദേശങ്ങൾ ധനമന്ത്രി മുന്നോട്ട് വച്ചിട്ടുണ്ട്. കർഷകർ, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ, ശമ്പളക്കാർ, പാവപ്പെട്ടവർ തുടങ്ങിയ വിഭാഗങ്ങളെ പാട്ടിലാക്കാനുള്ള പൊടിക്കൈകൾ ധാരാളമായി കാണാം. വീണ്ടും അധികാരത്തിലെത്താനുള്ള ഭാഗ്യമുണ്ടായാൽ വലിയ ബാധ്യതയായി മാറാനിടയുള്ളതാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട ചില ആനുകൂല്യങ്ങൾ. പോകാൻ പോകുന്ന പോക്കിൽ ജനങ്ങളോടുള്ള സ്നേഹവായ്പ വല്ലാതെ വർദ്ധിക്കുന്നത് ഏത് സർക്കാരിന്റെയും ദൌർബല്യമാണ്. ആദായനികുതി ഒഴിവുപരിധി 5 ലക്ഷം രൂപയായി ഉയർത്തുക വഴി മധ്യവർഗത്തിൽപ്പെടുന്നവരെ മോദി സർക്കാർ ശരിക്കും കടാക്ഷിച്ചിരിക്കുകയാണ്. 2.5 ലക്ഷം രൂപയായിരുന്ന നികുതി ഒഴിവുപരിധി ഒറ്റയടിക്ക് 5 ലക്ഷമായാണ് ഉയർത്തിയിരിക്കുന്നത്. മറ്റ് ഇളവുകൾ കൂടി ചേർത്താൽ 7 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ആദായ നികുതി നൽകേണ്ടിവരില്ല. അതുപോലെ ബാങ്ക്, പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പലിശയിൽ നികുതി ഒഴിവുപരിധി 40,000 രൂപയായി വർദ്ധിപ്പിച്ചതും ലക്ഷക്കണക്കിന് നിക്ഷേപ ഗുണകരമാകും. ഗ്രാറ്റുവിറ്റി പരിധി 30 ലക്ഷം രൂപയായി ഉയർത്തുക വഴി സംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും ശമ്പള വിഭാഗത്തിനും വലിയ ആനുകൂല്യമാണ് ലഭിക്കുക. വാടക വരുമാന നികുതി പരിധിയും 2.4 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ ആദായ നികുതി ഇളവ് പരിധി നേരിയ തോതിൽ പോലും ഉയർത്താൻ മടിച്ചവർ ഇക്കുറി അത് നേരെ ഇരട്ടിയാക്കിയത് തിരഞ്ഞെടുപ്പിൽ കണ്ണുവച്ചുകൊണ്ടാണെന്ന് പ്രതിപക്ഷത്തുനിന്നും വിമർശനമുയർന്നിട്ടുണ്ടെങ്കിലും ആദായ നികുതി നൽകുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്. വീട്ടുജോലിക്കാർ, ഡ്രൈവർമാർ, സ്വയം തൊഴിലെടുത്ത് ജീവിക്കുന്ന വിഭാഗക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലുള്ളവർക്കായി വിപുലമായ പെൻഷൻ പദ്ധതിയാണ് ബഡ്ജറ്റിലെ മറ്റൊരു സവിശേഷത. മാസം 100 രൂപ അംശാദായം അടച്ച് 60 വയസ്സ് തികയുമ്പോൾ പ്രതിമാസം 3,000 രൂപ പെൻഷനായി നൽകാനുള്ള പദ്ധതിയാണിത്. 10 കോടി പേർക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ പെൻഷൻ പദ്ധതിയായി ഇത് മാറുമെന്ന അവകാശവാദവും ഒപ്പമുണ്ട്. 2 ഹെക്ടറിൽ താഴെ ഭൂമിയുള്ള കൃഷിക്കാർക്ക് പ്രതിവർഷം 6,000 രൂപ പെൻഷൻ നൽകാനുള്ള പ്രധാനമന്ത്രി കിസാൻ യോജനയാണ് കർഷകരെ ഉദ്ദേശിച്ചുള്ള മറ്റൊരു പദ്ധതി. 3 തവണയായി 2,000 രൂപ വീതം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടിൽ പണം എത്തിക്കും. 12 കോടി കൃഷിക്കാർക്ക് ഗുണമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഇക്കഴിഞ്ഞ ഡിസംബർ 1 മുതൽ പ്രാബല്യത്തോടെയാകും പദ്ധതി നടപ്പാക്കുന്നത്. കിസാൻ ക്രെഡിറ്റ് കാർഡുകാർക്ക് കാർഷിക വായ്പയിൽ 2% പലിശ ഇളവ്, വായ്പ കൃത്യമായി അടയ്ക്കുന്നവർക്ക് അധികമായി 3% ഇളവ് തുടങ്ങി വേറെയും പ്രലോഭനങ്ങൾ ബഡ്ജറ്റിലുണ്ട്. കാർഷിക വായ്പ നൽകാൻ 11.68 ലക്ഷം കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട്. മോദി സർക്കാരിന്റെ ഏറെ പഴികേട്ട അതിരുവിട്ട പശുപ്രേമത്തിന് തെളിവാണ് കാമധേനു ആയോഗ് പദ്ധതി. ഉപേക്ഷിക്കപ്പെടുന്ന പശുക്കളെ പോറ്റി വളർത്താൻ സംരക്ഷണ കേന്ദ്രങ്ങൾ തുടങ്ങും. പശുവിനെ വാങ്ങാനും ബാങ്ക് വായ്പ ലഭ്യമാക്കും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും പശുപരിപാലനത്തിന് സഹായ പദ്ധതികൾ വരും. 2022 പുതിയ ഇന്ത്യ എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് പറയുന്ന ബഡ്ജറ്റിൽ പതിവുപോലെ പലതും മറച്ചുവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പുതുതായി പ്രഖ്യാപിക്കപ്പെട്ട സൌജന്യങ്ങൾ നൽകാനാവശ്യമായ അധിക വിഭവ സമാഹരണത്തെക്കുറിച്ച് പരാമർശമില്ല. പണപ്പെരുപ്പവും ധനക്കമ്മിയും കുറയ്ക്കാൻ കഴിഞ്ഞുവന്ന അവകാശവാദം സാധൂകരിക്കുന്ന സ്ഥിതിവിവരങ്ങളും ഇല്ല. ബഡ്ജറ്റ് അവതരണത്തിന് മുന്നോടിയായി പതിവായി പാർലമെന്റിൽ വയ്ക്കുന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ടും ഇക്കുറി കണ്ടില്ല. പ്രതിരോധ സേനയ്ക്കുള്ള വിഹിതം 3 ലക്ഷം കോടി രൂപയായി ഉയർത്തിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിക്കായി 60,000 കോടി നീക്കിവച്ചപ്പോൾ പൊതുമേഖലാ ബാങ്കുകൾക്കായി 2.6 ലക്ഷം കോടി രൂപയാണ് വക കൊള്ളിച്ചത്. 10 ലക്ഷം കോടി രൂപ കിട്ടാക്കടം വരുത്തിവെച്ച ബാങ്കുകൾക്ക് ആഹ്ലാദിക്കാൻ ഇത് ധാരാളമാണ്. റെയിൽവേയുടെ ബഡ്ജറ്റ് വിഹിതം 1.5 ലക്ഷം കോടി രൂപയാണ്. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൌജന്യമായി വൈദ്യുതിയും പാചകവാതക കണക്ഷനും നൽകാനുള്ള പദ്ധതികൾ തുടരും. പ്രകൃതി ദുരന്തങ്ങൾക്കിരയായ കർഷകർക്ക് വായ്പാ പലിശയിൽ 2% ഇളവ്, മത്സ്യമേഖലയ്ക്കായി പ്രത്യേക മന്ത്രാലയം, 100,000 ഗ്രാമങ്ങളുടെ ഡിജിറ്റലൈസേഷൻ, സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഏകജാലക സംവിധാനം, പട്ടികജാതി പട്ടിക വിഭാഗ ക്ഷേമത്തിന് 76,800 കോടി തുടങ്ങി വിഭിന്ന മേഖലകളെ തൃപ്തിപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ നിരവധിയാണ്. ഇടക്കാല ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇതേ സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിലെത്തേണ്ടതുണ്ട്. ബഡ്ജറ്റിന്റെ പകിട്ട് മാത്രം കൊണ്ട് സാധിച്ചെടുക്കാവുന്ന കാര്യമല്ലത്. ഭരണത്തിൽ കയറിയാൽ ജനങ്ങളെയും അവരുടെ ആവശ്യങ്ങളും വിസ്മരിക്കുക എന്നത് സർക്കാരുകളുടെ പൊതു സ്വഭാവമാണ്. തിരഞ്ഞെടുപ്പ് പടിവാതിലെത്തുമ്പോഴാണ് ജനത്തെ വീണ്ടും ഓർമ്മ വരുന്നത്. മോദി സർക്കാരിന്റെ അവസാനത്തെ ഈ ഇടക്കാല ബഡ്ജറ്റിന് കേവലം സാങ്കല്പികമായ നിലനിൽപ്പേ ഉള്ളൂ. തിരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ഗവൺമെന്റ് വേണം സമ്പൂർണ്ണ ബഡ്ജറ്റുമായി ജനങ്ങളെ സമീപിക്കാൻ.